السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين. أما بعد، സഹോദരങ്ങളെ, നിരീശ്വരവാദത്തിന് പ്രചാരണം നൽകാൻ വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന രണ്ട് പ്രധാനപ്പെട്ട ചിന്താഗതികളെക്കുറിച്ചാണ് പ്രത്യയ ശാസ്ത്രങ്ങൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന, അതല്ലെങ്കിൽ ചിന്താഗതികൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഓർമ്മപ്പെടുത്തിയത്. ഇതോടൊപ്പം നാം ശ്രദ്ധിക്കേണ്ട, മുസ്ലിമീങ്ങളെന്ന നിലക്ക്, ഒരു സമൂഹമെന്ന നിലക്ക് നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിലൊന്നാമത്തെ കാര്യം, സഹോദരങ്ങളെ, നിരീശ്വരവാദം പ്രചരിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ, അതിനുള്ള വഴികൾ അവർ സ്വീകരിച്ചിട്ടുള്ളത് എന്തൊക്കെയാണ് എന്ന ഒരു ബോധ്യം, തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. നിരീശ്വരവാദിയെ സംബന്ധിച്ചിടത്തോളം അവൻ നിലകൊള്ളുന്ന ഈ മാലിന്യം അതിലേക്ക് മറ്റുള്ളവരെ കൂടി എത്തിക്കുക എന്നത് അവൻ ആഗ്രഹിക്കുന്ന കാര്യമാണ്. യഥാർത്ഥത്തിൽ നിരീശ്വരവാദികൾ നിരീശ്വരവാദം പ്രചരിപ്പിക്കുന്നതിനു വേണ്ടി നടത്തുന്ന പരിപാടികൾ, പ്രസംഗങ്ങൾ, സംസാരങ്ങൾ എല്ലാം തന്നെ അവരുടെ നിരീശ്വരവാദത്തിൻ്റെ അടിവേരിനെ അറുക്കുന്നതാണ്. അവരുടെ പരിപാടികൾ തന്നെ അതെങ്ങനെയാണ്? നിരീശ്വരവാദി അവൻ്റെ വിശ്വാസം പ്രചരിപ്പിക്കുന്നതിനു വേണ്ടി പരിപാടി വെക്കുന്നത് കണ്ടാൽ ഏതൊരാൾക്കും തിരിച്ചു ചോദിക്കാവുന്ന ഒരു ചോദ്യമുണ്ട്, നീ എന്തിനാണ് ഈ പരിപാടി വെക്കുന്നത്? അല്ലാഹു ഇല്ല എന്ന് പറയുന്നതിന് വേണ്ടിയാണ്. ശരി, അല്ലാഹു ഉണ്ടാകട്ടെ ഉണ്ടാകാതിരിക്കട്ടെ, നിനക്ക് എന്താണ്? നിന്നെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു ഇല്ല എന്ന് നീ വിശ്വസിക്കുന്നു, ബാക്കിയുള്ളവർ എന്ത് വേണമെങ്കിലും വിശ്വസിക്കട്ടെ, നിനക്കെന്താണ്? ഒരു മുസ്ലിം ഇസ്ലാമിലേക്ക് ക്ഷണിച്ച് മറ്റൊരാളെ അതിലേക്ക് ക്ഷണിക്കുന്ന സന്ദർഭത്തിൽ അവനൊരു ഉദ്ദേശമുണ്ട്, അവനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം, എനിക്കിതുകൊണ്ട് പ്രതിഫലം കിട്ടാനുണ്ട്, അള്ളാഹുവിൻ്റെ ചോദ്യം ചെയ്യലിന് മുന്നിൽ ഉത്തരം പറയാൻ സാധിക്കണം എന്നൊക്കെ പറയാനുണ്ട്. നിരീശ്വരവാദി എന്തിനാണ് വേർപ്പൊഴുക്കി പ്രസംഗിക്കുന്നത്? എന്തിനാണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയത്? ആളുകൾ എന്തെങ്കിലും വിശ്വസിക്കട്ടെ, അവനെന്താണ്? എന്തിനാണ് നീ നിന്റെ വിശ്വാസം പ്രചരിപ്പിക്കുന്നത് എന്നതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ആളുകൾ എന്ത് വിശ്വസിച്ച് മരിച്ചാലും അവന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, കാരണം മരിച്ചതിന് ശേഷം പ്രത്യേകിച്ചൊരു ജീവിതമില്ല. ദൈവമില്ല എന്ന് പറഞ്ഞാൽ അവന്റെ കണക്കിൽ ഇത് ചോദ്യം ചെയ്യാൻ ആരോടും കാത്തിക്കുന്നില്ല. ദൈവമുണ്ട് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് പ്രത്യേകിച്ച് അവന്റെ കണ്ണിൽ പ്രത്യേകിച്ചൊരു ഉപകാരമില്ല. അപ്പൊ പിന്നെ നീ എന്തിനാണ് വെറുതെ കഷ്ടപ്പെട്ട് പ്രസംഗിക്കുന്നത് എന്ന് ഏതൊരു നിരീശ്വരവാദിയോടും ചോദിക്കാൻ കഴിയുന്നവരാണ്. യഥാർത്ഥത്തിൽ നിരീശ്വരവാദത്തെ നേരിടേണ്ടത് അങ്ങനെയാണ്. നിരീശ്വരവാദത്തെ നേരിടേണ്ടത് അവർ നിശ്ചയിക്കുന്ന നിയമങ്ങളിൽ നിന്നുകൊണ്ടല്ല, അവർ കൊണ്ടുവന്ന ശാസ്ത്ര നിയമങ്ങൾ അതിൻ്റെ പേരിൽ തർക്കിച്ചുകൊണ്ടല്ല, മറിച്ച് നിരീശ്വരവാദത്തെ അതിൻ്റെ വേരുകളിൽ നിന്നാണ് ചോദ്യം ചെയ്യേണ്ടത്. ഒരു നിരീശ്വരവാദി ഒരു അക്ഷരമുണ്ടിയാൽ ഇതിനൊരു കാരണം പറയണം, ഒന്നുണ്ടാതിരുന്നാലും കാരണം പറയണം. കാരണം ഒരു കാരണം അവൻ്റെ ജീവിതത്തിന് മുന്നിലില്ല, എന്തിനു ജീവിക്കണം? നിരീശ്വരവാദിയെ സംബന്ധിച്ചിടത്തോളം ജീവിതം എന്നത് ഏതൊക്കെയോ പദാർത്ഥങ്ങൾ കൊണ്ട് ചേർന്നുണ്ടായ ഒരു ഭൗതിക കാര്യം മാത്രമാണ്. ഇതങ്ങനെ തീർന്നു പോകുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞതുപോലെ, വമാ യുഹ്ലിഖുനാ ഇല്ലാ ദഹർ, കാലമല്ലാതെ മറ്റൊന്നും നമ്മെ നശിപ്പിക്കുന്നില്ല എന്നാണ് അവർ വിശ്വസിക്കുന്നത്. എങ്കിൽ പിന്നെ എന്തിന് കഷ്ടപ്പെടണം? എന്തിന് ആളുകൾക്ക് ഇവന്റെ കണക്കിൽ നിരീശ്വരവാദം പ്രചരിപ്പിച്ച് അത് പഠിപ്പിച്ചു കൊടുത്ത് ആളുകളെ രക്ഷിക്കുന്നത് എന്തിനാണ്? അവർ നശിക്കുകയോ രക്ഷപ്പെടുകയോ എന്തുമാകട്ടെ, അവനെ സംബന്ധിച്ചിടത്തോളം അവനത് പ്രയാസമുണ്ടാക്കുന്ന കാര്യമല്ല. പക്ഷേ കാര്യം ഇതാണെങ്കിലും നിരീശ്വരവാദികൾ മിണ്ടാതിരിക്കില്ല. അവർ വ്യാപകമായ പ്രചാരണങ്ങളിലാണ് അവരുടെ വിശ്വാസത്തിലേക്ക് ആളുകളെ കൊണ്ടെത്തിക്കാൻ. അതിന് ചില കാരണങ്ങളുണ്ട്. പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, ഒരു നിരീശ്വരവാദിയെ സംബന്ധിച്ചിടത്തോളം അവൻ ജീവിക്കുന്നത് കടുത്ത മാനസിക സംഘർഷത്തിലാണ്. അവൻ ജീവിക്കുന്നത് കടുത്ത അപരിചിതത്വത്തിലാണ്. ചുറ്റുപാടുമുള്ളവർ മുഴുവൻ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരാണ്. ആകാശഭൂമികളെ പടച്ചൊരു സർത്താവുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ്. ഇവൻ മാത്രമാണ് ഒരു പുകഞ്ഞ കൊള്ളിയായിട്ട് അവിടെ ഇങ്ങനെ നടക്കുന്നത്. കൂട്ടുകൂടാൻ ഒരാളില്ല. ഈ പറഞ്ഞ അപരിചിതത്വം, അവൻ അനുഭവിക്കുന്ന ഏകാന്തത നീക്കുന്നതിന് വേണ്ടി ആളുകളെ കണ്ടെത്തുക എന്നത് നിരീശ്വരവാദി ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലൊന്നാണ്. ഈ കാലഘട്ടത്തിലാകട്ടെ നിരീശ്വരവാദം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന സംവിധാനങ്ങൾ ധാരാളമുണ്ട്. അതിൽപ്പെട്ടതാണ്, പ്രധാനപ്പെട്ട ഒരു വഴിയാണ് പുസ്തകങ്ങൾ. പുസ്തകങ്ങൾ നോവലുകളായി പുറത്തുവിടുന്ന, കഥകളായി പുറത്തുവിടുന്ന പുസ്തകങ്ങളിൽ മിക്കതിലും, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ, നിരീശ്വരവാദം പ്രചരിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള വഴികൾ ധാരാളമായി അറിയാത്ത രൂപത്തിൽ ചേർത്തു വച്ചത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നിരീശ്വരവാദം പ്രചരിപ്പിക്കുന്നതിനു വേണ്ടി കാര്യമായി ഉപയോഗപ്പെടുത്തുന്ന വഴികളിൽ ഒന്നാണ് ടെലിവിഷൻ, സീരിയലുകളും മറ്റും. സിനിമകൾ, സീരിയലുകൾ നിരീശ്വരവാദത്തിൻ്റെ പ്രധാന സ്രോതസ്സുകളിൽ ഒന്നതാണ്. പല ആളുകളും പറയും അത് കഥയല്ലേ, അല്ലെങ്കിൽ അതൊരു കേവലം എൻജോയ് ചെയ്യാനുള്ള, ആസ്വദിക്കാനുള്ള ഒരു കാര്യമല്ലേ എന്നാണ് പലരും പറയുന്നത്. പക്ഷേ സിനിമകളിലാകട്ടെ, സീരിയലുകളിലാകട്ടെ, ബഹുഭൂരിപക്ഷവും നിർമ്മിക്കപ്പെടുന്നത് കേവലം ഒരു കഥ പറയാനല്ല, ആ കഥക്കു പിന്നിലൂടെ ചില ആശയങ്ങൾ കുത്തിവെക്കാൻ കൂടിയാണ്. ആർക്കാണ് അറിയാത്തത്? ആർക്കാണത് മനസ്സിലാകാത്തത്? അതിനു പിന്നിൽ കൃത്യമായ ആശയങ്ങൾ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് കുത്തിവെക്കാനുള്ള ഉദ്ദേശങ്ങളുണ്ട് എന്ന് ചരിത്രത്തിൽ കഥയും നോവലും എഴുതിയ ആളുകൾ പലരും പറഞ്ഞ കാര്യങ്ങളിലൊന്നാണ്. കഥയും നോവലും ഇത്തരം കാര്യങ്ങൾ ഡയറക്റ്റായി അല്ലാതെ, നേരെ പച്ചക്ക് പറയാതെ ഉദ്ദേശിക്കുന്ന ആശയങ്ങൾ മനുഷ്യരുടെ ഹൃദയത്തിൽ കുത്തിവെക്കാനുള്ള ഏറ്റവും നല്ല വഴിയാണ്. ഈ പറയപ്പെടുന്ന സിനിമകളാകട്ടെ, ഇത് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നിരീശ്വരവാദത്തിലേക്ക് ജനങ്ങളെ കാര്യമായി എത്തിക്കാൻ സഹായിച്ച വഴികളിലൊന്നാണ്. ഇത് ഒരു തമാശയായി കണ്ടു തുടങ്ങിയ പലരും ഇപ്പോൾ ഇസ്ലാമിലേ ഇല്ല. ഇത്തരം സിനിമകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടു തുടങ്ങിയ പല ആളുകളും ഇസ്ലാമിലേ ഇല്ല. തനിച്ച നിരീശ്വരവാദികളായി അവർ മാറുന്നത് നാം നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ പെട്ടതാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, സോഷ്യൽ മീഡിയയും മറ്റ് സംവിധാനങ്ങളും, ഇതെല്ലാം നിരീശ്വരവാദത്തിൻ്റെ പ്രചാരണത്തിന് വേണ്ടി കാര്യമായി ഉപയോഗിക്കപ്പെടുന്ന മാർഗങ്ങളിലൊന്നാണ്. അപ്പോൾ ഇത്തരം സംവിധാനങ്ങളിലൂടെ തൻ്റെ ദീനിനെ തകർക്കാനുള്ള വഴികൾ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് എന്നു മനസ്സിലാക്കിയാൽ ഒരു മുസ്ലിം അത് ശ്രദ്ധയോടുകൂടിയാണ് കൈകാര്യം ചെയ്യേണ്ടത്. അല്ലെ, മൊബൈലില് അവനവൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പൈസ മോഷ്ടിക്കാനുള്ള എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉടനെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഏതെങ്കിലും ആപ്ലിക്കേഷൻ കയറ്റിയാൽ അതുകൊണ്ട് ബാങ്കിലുള്ള പൈസ അടിച്ചു പോകുമെന്നറിഞ്ഞാൽ ഉടനെ ഇൻസ്റ്റാൾ ചെയ്തു, അത് ഒഴിവാക്കി. സമ്പത്തിനേക്കാൾ വലിയ നിധി ദീനം. അത് പോയി കഴിഞ്ഞാൽ പൈസ ഉണ്ടായിട്ടും കാര്യമില്ല, പണമുണ്ടായിട്ട് കാര്യമില്ല എന്ന ബോധ്യം മുസ്ലിമീങ്ങളുടെ ഹൃദയത്തിൽ വരേണ്ടതുണ്ട് എന്നതിനു വേണ്ടിയാണ് സഹോദരങ്ങളെ ഈ കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ നിരീശ്വരവാദമെന്ന അസുഖം ബാധിക്കാതിരിക്കാൻ മുസ്ലിമീങ്ങൾ സ്വീകരിക്കേണ്ട പ്രതിരോധ മരുന്നുകളുണ്ട്, പ്രതിരോധ മാർഗങ്ങളുണ്ട്. ഇതൊരു രോഗമാണ്. ഈ രോഗം ബാധിക്കാതിരിക്കാൻ സ്വീകരിക്കേണ്ട പ്രതിരോധ വഴികളുണ്ട്. ആളുകളിപ്പോൾ നിരീശ്വരവാദത്തിൻ്റെ പ്രചാരണം കാണുമ്പോൾ ഉടനടി നിരീശ്വരവാദികൾക്ക് മറുപടി എന്ന് പറഞ്ഞ് ഇറങ്ങാൻ ശ്രമിക്കാൻ, പക്ഷേ നിരീശ്വരവാദം മുസ്ലിമീങ്ങളുടെ സ്വഫിലേക്ക് കയറി വരാൻ കാരണമായ ചില കാര്യങ്ങളുണ്ട്, അത് ഒഴിവാക്കുക എന്നത് നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിലൊന്നാമത്തെ കാര്യം, സഹോദരങ്ങളെ, മുസ്ലിമീങ്ങൾ അള്ളാഹുവിൻ്റെ കിതാബും റസൂലുള്ളയുടെ സുന്നത്തും നന്നായി പഠിക്കുക എന്നതാണ്. അതിൻ്റെ മുന്നിലിരിക്കുക, ഖുർആനോദ അതിനെക്കുറിച്ച് ചിന്തിക്കുക, ഹദീസുകൾ വായിക്കുക, അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക, അള്ളാഹുവിൻ്റെ അസ്മാഉകളും സിഫാത്തുകളും മനസ്സിലാക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം മനസ്സിലാക്കുക. ഇത് നന്നായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ആൾക്ക് ദീൻ എന്താണെന്ന് അറിയില്ല, ദീൻ എന്താണെന്ന് പഠിച്ചിട്ടില്ല, ഖുർആനും സുന്നത്തും അതിനു മുന്നിൽ ഇരിക്കുക എന്നത് നിരീശ്വര ചിന്താഗതികളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഏറ്റവും നല്ല വഴിയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിൽ അവൻ പറഞ്ഞതായി കാണാം, വകൈഫ തക്ഫുറൂന വഅൻതും തുത്ലാ അലൈക്കും ആയത്തുല്ലാഹി വഫീകും റസൂലുഹു. അല്ലാഹു ചോദിക്കാൻ, വകൈഫ തക്ഫുറൂൻ, എങ്ങനെ നിങ്ങൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ, وأنتم تتلى عليكم آيات الله, നിങ്ങൾക്കിതാ അള്ളാഹുവിന്റെ ആയത്തുകൾ പാരായണം ചെയ്ത് കേൾപ്പിക്കപ്പെടുന്നു, അപ്പോൾ നിങ്ങൾ എങ്ങനെ ഇസ്ലാം എന്ന് പുറത്തു പോകും. വഫീകും റസൂലുള്ളാ, നിങ്ങളുടെ നിങ്ങളോടൊപ്പം അള്ളാഹുവിന്റെ റസൂലുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലെ ആയത്ത് അവതരിക്കുന്നത് റസൂലുള്ള വഫാത്തായതിന് ശേഷം അവിടുത്തെ ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു, വമൻ യഅതസിം ബില്ലാഹി ഫഖദ് ഹുദിയ ഇലാ സിറാത്തിൽ മുസ്തഖീം, ആരെങ്കിലും അല്ലാഹുവിനെ മുറുകെ പിടിച്ചാൽ അവൻ സിറാത്തുൽ മുസ്തഖീമിലേക്ക് നയിക്കപ്പെടുന്നതാണ്. രണ്ട് കാര്യമാണ് അല്ലാഹു പറഞ്ഞത്, ഒന്ന് ഖുർആൻ ഓതുന്നുണ്ട്, രണ്ട് റസൂലുള്ളണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. നിരീശ്വരവാദത്തിന്റെ വഴികളിലേക്ക് പോകാതിരിക്കാനുള്ള ഏറ്റവും സുരക്ഷിതമായ മാർഗം ഖുർആൻ വായിക്കലാണ്. പ്രിയപ്പെട്ട സഹോദര, ഈ ഫിത്നയിൽ അകപ്പെട്ട ആരെങ്കിലും ഇത് കേൾക്കുന്നവരിലായിട്ട് ഉണ്ടാവുകയാണെങ്കിൽ അവർക്ക് വേണ്ടി പറയട്ടെ, നീ ഖുർആൻ വായിക്ക്. അള്ളാഹുവിൻ്റെ കലാം ചിന്തിക്കുന്നതിനു വേണ്ടി, മനസ്സിലാക്കുന്നതിനു വേണ്ടി നല്ല ഹൃദയത്തോടുകൂടി നീ അത് വായിക്ക്, ഖുർആൻ ഓത്. അതിൻ്റെ വിശദീകരണം മനസ്സിലാക്ക്. അള്ളാഹു എന്താണ് നിന്നോട് പറഞ്ഞിട്ടുള്ളത് എന്നൊന്ന് ചിന്തിക്കാൻ ശ്രമിക്ക്. എങ്കിൽ നിനക്ക് ഇഖ്ലാസ് ഉണ്ട് എങ്കിൽ, സത്യമാണ് നീ തേടുന്നത് എങ്കിൽ, നിനക്ക് ഉറപ്പായും ബോധ്യപ്പെടും അള്ളാഹു സുബ്ഹാനഹു തആലയാണ് ഈ കിതാബ് അവതരിപ്പിച്ചത് എന്ന്. ഈ പറഞ്ഞ ഫിത്നയിൽ നിന്ന് നീ പുറത്തു വരും. പക്ഷേ നാം ഖുർആൻ പല നിരീശ്വരവാദത്തിലേക്ക് പോകുന്ന ആളുകളും ചിലപ്പോൾ കാണാം. ഒരിക്കൽ ഒരു കുട്ടി, യുവാവായിരുന്ന 25 വയസ്സിൽ താഴെ ഉണ്ടായിരുന്ന ഒരു കുട്ടി, പിന്നെ ഒരാളെ വിളിച്ചു. അവൻ നിരീശ്വരവാദത്തിലേക്ക് എത്തിപ്പെട്ടത്, അതിലേക്ക് പോയിട്ടുള്ളത്, അതിൻ്റെ കാരണം അനന്തരാവകാശത്തിൻ്റെ നിയമങ്ങളുമായി ബന്ധപ്പെട്ട ചിലത് അവന് മനസ്സിലായിട്ടില്ല. അള്ളാഹുവിൻ്റെ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ വായിച്ചിട്ടില്ല. ഈമാൻ കാര്യങ്ങൾ അവൻ എന്താണെന്ന് മര്യാദക്ക് ചോദിച്ചാൽ അറിയില്ല. നിസ്കാരത്തിൽ എന്താണ് പറയുന്നത് എന്ന് അവൻ അറിയില്ല. ഇതൊന്നും അവൻ പഠിച്ചിട്ടില്ല. അതിൻ്റെ ഒന്നും നിയമങ്ങളും അവൻ അറിയില്ല. ഇസ്ലാം തെറ്റാണ് എന്ന് അവന് ബോധ്യപ്പെട്ടത് അനന്തരാവകാശം നോക്കിയിട്ടാണ്. അവൻ അനന്തരാവകാശം ബോധ്യപ്പെടണം. സഹോദര, 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി, MBBS പഠിക്കുന്ന ഒരു, ഡോക്ടർ വിഭാഗം പഠിക്കുന്ന ഒരുത്തനോട് പോയിട്ട് ചോദിക്കാണ്, അതെന്താ എൻ്റെ കയ്യിൽ ഇങ്ങനെ സംഭവിക്കുന്നത്? ഡോക്ടർ വിഭാഗത്തിലുള്ള ആൾ അയാൾ പഠിക്കുന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ കുട്ടിയോട് സംസാരിച്ചാൽ ആ കുട്ടി എന്തെങ്കിലും മനസ്സിലാവും, എന്തെങ്കിലും മനസ്സിലാകുമോ? അയാൾ ഡോക്ടറുടെ നിലവാരം അനുസരിച്ച്, അയാളുടെ വിവരത്തിനനുസരിച്ച് അയാൾ പറഞ്ഞു കൊടുക്കാൻ, ഇത് ഇന്ന സെല്ലുകൾ അത് ഇന്ന സ്ഥലത്തേക്ക് മാറിയതുകൊണ്ട് അത് ഇന്ന രാസപ്രവർത്തനം നടന്നുകൊണ്ട്, കുട്ടി എന്താണ്, കുട്ടിക്കൊന്നും മനസ്സിലാവില്ല, അതിനൊന്നും ബോധ്യപ്പെടില്ല. കുട്ടി പറയാൻ നീ അരിക്കാം, എന്ത് പൊട്ടത്തരമാണ് നിങ്ങൾ പറയുന്നത് എന്ന് ആ ചെറിയ പ്രായമുള്ള കുട്ടി ചോദിച്ചാൽ അത് എത്ര വലിയ വിഡ്ഢിത്തരമാണ്. അതുപോലെയാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന പാഠങ്ങളെക്കുറിച്ച് ഒന്നും പഠിക്കാത്തവൻ അതിലെ ഏതെങ്കിലും ഒരായത്തിൽ ഇന്ന സ്ഥലത്ത് ഇന്ന നിയമം, അവന് അനന്തരാവകാശ നിയമം തന്നെ എന്താണെന്നറിയില്ല. അനന്തരാവകാശത്തിൻ്റെ നിയമം എന്താണെന്ന് അവൻ അറിയില്ല. ആ അനന്തരാവകാശ നിയമങ്ങളിൽ തന്നെ സങ്കീർണമായ ഒരു ഭാഗം അതാണ് അവന് മനസ്സിലാവാത്തത്. അത് അവന് മനസ്സിലായിട്ടില്ല. അപ്പോൾ നിരീശ്വരവാദി അവന് പറഞ്ഞു കൊടുത്തു, കണ്ടില്ലേ, നിങ്ങൾ അള്ളാഹ്ക്ക് കണക്കറിയില്ല എന്ന് കണ്ട് ഇത് കൂട്ടിയാൽ ശരിയാവുന്നില്ല എന്ന് പറഞ്ഞ് അത് കണ്ടപ്പോഴത്തേക്ക് അവൻ ഖുർആൻ ഉപേക്ഷിച്ചു, ഇസ്ലാം ഒഴിവാക്കി. സഹോദര, ഏതൊരു വിഷയവും പഠിക്കുന്നതിന് ഒരു ക്രമമുണ്ട്. ഇത്തരം പരീക്ഷണങ്ങളിൽ അകപ്പെട്ടുപോയ ആളുകളെ കുറിച്ച് പറയുമ്പോൾ അവരോട് പലപ്പോഴും നമ്മൾ ഉപദേശിക്കുന്ന കാര്യം, നിങ്ങൾ ആദ്യം ഈമാൻ കാര്യം കേൾക്ക്, ഈമാൻ കാര്യങ്ങൾ പഠിക്കുക, ഇസ്ലാം കാര്യങ്ങൾ മനസ്സിലാക്കുക, എങ്ങനെ നിസ്കരിക്കണമെന്ന് പഠിക്കുക, അടിസ്ഥാനങ്ങൾ മനസ്സിലാക്കുക. ഇന്ന് സോഷ്യൽ മീഡിയയും മറ്റ് കാര്യങ്ങളും വന്നതുകൊണ്ട് ഈ പറഞ്ഞ ക്രമം ആളുകൾ പാലിക്കുന്നേയില്ല. കിട്ടിയതൊക്കെ വായിക്കാം. അവൻ്റെ ബുദ്ധി നിലവാരത്തിന് അത് യോജിച്ചതാണോ? ശ്രദ്ധിക്കേണ്ടതില്ല. അവൻ പഠിച്ച വിവരങ്ങൾക്ക് അത് യോജിച്ചതാണോ? ശ്രദ്ധിക്കേണ്ടതില്ല. ഇങ്ങനെ ആളുകൾ തുറന്നിടപ്പെട്ടാൽ എങ്ങനെയാണ് സഹോദര നമ്മൾ രക്ഷപ്പെടുക? സോഷ്യൽ മീഡിയയെക്കുറിച്ച് പലപ്പോഴും പറയപ്പെടാറുള്ളൊരു കാര്യമുണ്ട്. സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ കൂടി നിൽക്കുന്ന ഒരു ചന്ത പോലെയാണ്. നമ്മൾ ഈ അങ്ങാടിയിലേക്ക്, കാരപ്പുറം അങ്ങാടിയിലേക്ക് നമ്മൾ ഇറങ്ങി നിയായിരിക്കാം. നമ്മുടെ കയ്യിൽ നമ്മുടെ കുട്ടിയുണ്ട്. കുട്ടിയെ നമ്മൾ അങ്ങാടിയിലേക്ക് അങ്ങ് ഇറക്കി വിട്ടിട്ട് ആരോട് വേണമെങ്കിലും പോയി സംസാരിച്ചോ, ആര് പറയുന്നത് വേണമെങ്കിലും കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടിയെ അങ്ങാടിയിലേക്ക് ആരെങ്കിലും പറഞ്ഞുവിടുമോ? പറഞ്ഞുവിടും, ആരെങ്കിലും പറഞ്ഞുവിടും? ഒരിക്കലുമില്ല. ആ അങ്ങാടിയിൽ ചിലപ്പോൾ മാനസിക രോഗികളുണ്ടാവും, കാളുടിയന്മാരുണ്ടാവും, ലഹരി ഉപയോഗിക്കുന്നവരുണ്ടാകും, വൃത്തികേടുകൾ പ്രവർത്തിക്കുന്നവരുണ്ടാകും. അവൻ അങ്ങാടിയിലേക്ക് ഇറങ്ങി തൻ്റെ കുട്ടിയെ കൈ തന്നെ പിടിക്കും. ആ കുട്ടിയോട് സ്നേഹമുള്ള പിതാവാണ് എങ്കിൽ വിട്ടുകൊടുക്കൂല. അവന് പരിചയമുള്ള, നല്ലതാണെന്ന് ബോധ്യപ്പെടുന്ന ആളെ കണ്ട ഇന്ന ആളാണ് സംസാരിച്ചോ എന്ന് പറയും. എന്നാൽ ജനങ്ങൾ ഇന്ന് കുട്ടികൾക്ക് കയ്യിൽ ഫോൺ കൊടുക്കാണ്, അവനതാ ഫേസ്ബുക്ക് തുറന്നു നോക്കുന്നു, ആരൊക്കെയാണ് അതിൽ പറയുന്നത്, ആരൊക്കെയാണ് സംസാരിക്കുന്നത്, പലരുടെ ഊരും പേരും പോലുമില്ല. ഇതിൻ്റെയൊക്കെ പിന്നിലിരിക്കുന്നവർ മര്യാദക്ക് ബുദ്ധിയുള്ളവരാണോ, മാനസിക രോഗമുള്ളവരാണോ, എന്തൊക്കെ ആളുകളാണ് ഇതിൻ്റെ പിന്നിലിരിക്കുന്ന ഒരാൾക്കും അറിയില്ല. യൂട്യൂബ് തുറന്നു കൊടുക്കാൻ, അത് തുറന്ന് ഓരോരുത്തരും ഓരോരുത്തർ കേട്ടുകൊണ്ടിരിക്കാൻ, ഒരുത്തനതാ ഇന്ന് കാണുന്നു, ഒരു 10,000 ലൈക്ക് ഉണ്ട്, എന്നാൽ പിന്നെ അതൊന്ന് കണ്ടോക്കട്ടെ, ഇത് കണ്ടോക്കട്ടെ. ഇങ്ങനെ നമ്മൾ തുറന്നിടപ്പെട്ടാൽ ആളുകളുടെ ബുദ്ധി നിലവാരങ്ങൾ മനസ്സിലാക്കാതെ എല്ലാം നമ്മൾ തുറന്നു കൊടുത്ത് അതുകൊണ്ടുണ്ടാക്കുന്ന അപകടത്തിൻ്റെ വ്യാപ്തി നമുക്ക് കണക്കാക്കാവുന്നതിന് അപ്പുറത്തായിരിക്കും. ആളുകൾ ഇത് ചിന്തിക്കുന്നില്ല. സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന സംവിധാനം വന്നതുകൊണ്ട് ജനങ്ങൾ പരസ്പരമുള്ള ബന്ധങ്ങൾ തകർന്നു പോകണം. ആൾക്കാർ തമ്മിൽ പലപ്പോഴും തെറ്റാനുള്ള കാരണം വരെയായിട്ട് മാറിയിട്ടുണ്ട്. ഒരുത്തൻ ഫേസ്ബുക്കിൽ അവൻ്റെ ഒരു ഫോട്ടോ ഇട്ട് ജനത്തന്നെ ലൈക്ക് അടിക്കാത്തത്, പിന്നെ കാണുമ്പോൾ ഒരു മൈൻഡില്ല, കാണുമ്പോൾ അടുപ്പല്ല. ഒരുത്തൻ എന്തെങ്കിലും ഫേസ്ബുക്കിൽ എഴുതി വെച്ചു, അപ്പോൾ ഇവനതാ ഒരു കൂട്ടുകാരൻ എന്തെങ്കിലും എഴുതി അതിൻ്റെ അടിയിൽ പോയിട്ട് ഇവനെ പരിഹസിക്കുന്നവനെ കളിയാക്കുന്ന, ചിലപ്പോൾ മോശമായ വാക്കുകൾ വരെ ഉപയോഗിക്കുന്ന, വാക്ക് നേരിട്ടുണ്ട് ആൾക്കാർ ഇതൊന്നും പറയില്ല അല്ലേ. ഫേസ്ബുക്കിലൊക്കെ ആളുകൾ ഇങ്ങനത്തെ സംവിധാനങ്ങളിൽ പരസ്പരം എഴുതി വിടുന്നത് അല്ലേ, നിന്റെ അങ്ങനാവട്ടെ, നിന്റെ ഇങ്ങനാവട്ടെ എന്നൊക്കെ പറഞ്ഞു. രണ്ടുപേരും നേരിട്ട് കണ്ടാൽ അങ്ങനെ സംസാരിക്കോ? ഇല്ല. ഈ മര്യാദകളെ എല്ലാം കാറ്റിൽ പറത്തുകയാണ് ഈ പറഞ്ഞ സംവിധാനങ്ങൾ. സഹോദര, അത്തരം വഴികളിലേക്ക് നമ്മുടെ മക്കളെ നമ്മൾ ഇട്ടുകൊടുക്കരുത്. നമ്മൾ തന്നെ അതിലേക്ക് പോയി ചാടരുത്. മക്കളൊക്കെ അവിടെ നിൽക്കട്ടെ, നമ്മൾ തന്നെ അതിലേക്ക് പോയി ചാടരുത്. അതുകൊണ്ട് വല്ലൊരു ഉപകാരം ഉണ്ടെങ്കിലല്ലാതെ അതിലേക്ക് ഇറങ്ങരുത്. അതുകൊണ്ട് എന്തെങ്കിലും ഹൈർ നിനക്ക് ചെയ്യാൻ പറ്റുമെങ്കിലല്ലാതെ, അല്ലാതെ കണ്ടതും കേട്ടതും ഒക്കെ കാണാൻ എല്ലാ വിവരങ്ങളും നാട്ടിൽ നടക്കുന്ന അറിയാൻ വേണ്ടിയാണ് എങ്കിൽ നീ അതിൽ മാറി നിൽക്കുന്ന നിനക്ക് നല്ലത്. അപ്പോൾ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ കിതാബ്, റസൂലുള്ളാഹിൻ്റെ സുന്നത്ത് പഠിക്കുക. വേറുള്ള ആളുകൾ പഠിപ്പിച്ചു തന്ന തോന്നിമാസങ്ങളും വക്രമായ ചിന്താഗതികളും അത് വെച്ചിട്ടല്ല നീ ഖുർആൻ വായിക്കേണ്ടത്. ശുദ്ധമായ മനസ്സോടുകൂടി വായിക്കും എങ്കിൽ വിശുദ്ധ ഖുർആൻ ഹക്കാണ് എന്ന് നിനക്ക് ബോധ്യപ്പെടും, ഹദീസ് ഹക്കാണ് എന്ന് നിനക്ക് ബോധ്യപ്പെടും. നിന്നെക്കാൾ ബുദ്ധിയും ഓർമ്മശക്തിയും കഴിവും സൂക്ഷ്മതയും വിശ്വസ്തതയും സത്യസന്ധതയും ഉണ്ടായിരുന്ന അബൂബക്കറിനെ പോലെ, ഉമറിനെ പോലെ, ഉസ്മാനെ പോലെ, അലിയെ പോലെ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനെ പോലെ, ബിലാലിനെ പോലെ, അമ്മാറിനെ പോലെ, യാസിറിനെ പോലെ, അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദിനെ പോലെ, ഇബ്നു അബ്ബാസിനെ പോലെ, സഹാബികൾ, പരിശുദ്ധരായ മനുഷ്യന്മാർ, അവർ ഈ ഖുർആൻ സ്വീകരിച്ചവരാണ്, അവർ ഈ ഹദീസ് ആദരവോടുകൂടി പിൻപറ്റിയവരാണ്. നിന്നെക്കാൾ ബുദ്ധിയുള്ള ആൾക്കാരാണ് അവർ, നിന്നെക്കാൾ ബുദ്ധിയുള്ള പോലെ. ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞ മനോഹരമായ ഉദാഹരണം, അദ്ദേഹം പറഞ്ഞു, മനുഷ്യർ അവരുടെ കേവല ബുദ്ധിയിൽപ്പെട്ടതാണ് അവനേക്കാൾ വിവരമുള്ള ഒരുത്തൻ ഒരു കാര്യത്തിൽ എന്തെങ്കിലും സംസാരിച്ചാൽ അതിൽ പിൻപറ്റാന്നുള്ളത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഡോക്ടർമാർ അവരുടെ അടുത്തേക്ക് രോഗികൾ ചെല്ലും, രോഗികൾ ചെന്നാൽ ഡോക്ടർ മരുന്ന് പറയും, ആ മരുന്ന് പറഞ്ഞാൽ രോഗി അതാ അത് കേട്ടപാട് അനുസരിക്കുന്നു, ഒരു ചോദ്യം ചെയ്യലില്ല. ഈ ഡോക്ടർ ചികിത്സ കാരണം കബറിലെത്തിയ എത്രയോ മനുഷ്യന്മാരുണ്ട്. അയാളെ കൈക്കൊരു അബദ്ധം പറ്റിയത് കാരണം മരിച്ചുപോയ എത്രയോ ആൾക്കാരുണ്ട്. അയാൾ കൊടുത്ത മരുന്ന് തെറ്റിപ്പോയി ഇപ്പോഴും അസുഖമായിട്ട് നടക്കുന്ന ആൾക്കാർ വേറെ ഉണ്ട്. എന്നാലും അയാൾക്ക് വൈദ്യത്തിൽ അറിവുണ്ട് എന്നത് കാരണത്താൽ അയാൾ പറയുന്ന ഒക്കെ കേട്ട് അതേപോലെ അനുസരിച്ച് തിരിച്ചു വരും. ഒരു ബുദ്ധിപരമായ ചോദ്യം അവിടെ ചോദിക്കുന്നില്ല. എന്തെങ്കിലും ചോദിക്കോ, ഡോക്ടർ പറയണം ഈ മരുന്ന് അത് 3 നേരം കഴിക്കണം ദിവസം, അപ്പൊ ആരെങ്കിലും ചോദിക്കോ എന്റെ മൂന്നേരം നാലുനേരം കഴിച്ചാ എന്റെ കുഴപ്പം? എന്തായിരിക്കും ചോദിക്കോ? ഒരാളും ചോദിക്കുന്നില്ല. എന്തേ കാരണം? ഡോക്ടർക്ക് ഇതിനെ കുറിച്ച് അറിയാം. ഈ മരുന്ന് ഭക്ഷണത്തിന് മുന്നേ കഴിക്കണത് ഭക്ഷണത്തിന് ശേഷം കഴിക്കണം. എന്റെ ഭക്ഷണത്തിന് മുന്നേ പുതിയൊരു നിയമം എന്നാരെങ്കിലും ചോദിക്കുന്നുണ്ടോ? ഇല്ല. ഇതൊക്കെ അവനവന്റെ ബുദ്ധിക്ക് യോജിച്ചിട്ടാണോ? ഒരാൾ ചോദിക്കുന്നത് എന്താ ഈ മരുന്ന് ഇത്ര വലുപ്പം, ഈ മരുന്നിന്റെ എത്ര നിറമില്ലാത്തത് എന്നൊന്നും ആരും ചോദിക്കുന്നില്ല. അവൻ ഡോക്ടർ പറഞ്ഞത് അതുപോലെ അനുസരിക്കാൻ. ഡോക്ടർ എന്ന് പറഞ്ഞാൽ അയാളുടെ ആ വിഷയത്തിൽ മാത്രം വിവരമുള്ള ഒരു മനുഷ്യനാണ്. അല്ലാഹുവിന്റെ ദീനിന്റെ കാര്യം അതിനെക്കുറിച്ച് വിവരമുള്ള ആളുകൾ, ബുദ്ധിയുള്ള ആളുകൾ സംസാരിച്ചിട്ടുണ്ട്. അവരെടുത്ത് ഇത് പഠിക്ക്, അവരെടുത്ത് പോയി ചോദിക്ക്, അവരെടുത്ത് പോയി കേൾക്ക്. അല്ലാതെ സോഷ്യൽ മീഡിയയിൽ കണ്ട ആളുകളെടുത്ത് പോയിട്ടല്ല കേൾക്കേണ്ടത്. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ വരുമ്പോൾ നമ്മൾ ഇതേപോലെ സോഷ്യൽ മീഡിയയിൽ പോയിട്ട് നോക്കി മരുന്ന് കഴിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അതേ കാര്യം ദീനിനും സംഭവിക്കൂലേ? അപ്പോൾ സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ ആത്മാർത്ഥമായി വായിക്കുക, റസൂലുള്ളാഹിന്റെ സുന്നത്ത് ആത്മാർത്ഥമായി പഠിക്കുക, ഇഖ്ലാസുള്ള ഹൃദയത്തോടുകൂടി വായിക്കുക, ചിന്തിക്കുക. അത് നമ്മെ മരണം വരെ ഈ മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തുന്ന കാര്യങ്ങളിൽ ഒന്നാണ്. രണ്ടാമത്തേത് സഹോദരങ്ങളെ, ഗൗരവത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, ഈമാനിന്റെ മാധുര്യം ആസ്വദിക്കാൻ ബോധപൂർവം പണിയെടുക്കുക. ഈശ്വരവാദത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വഴി അതാണ്. പലർക്കും ഇസ്ലാം എന്നാൽ കേവലം ചടങ്ങായി മാറിയിട്ടുണ്ട്. ഇതൊരു ചടങ്ങാവരുത്. നമ്മൾ നിസ്കരിക്കുന്നതുകൊണ്ട് നമുക്ക് ഉപകാരം വേണം, നമ്മുടെ സ്വതക്ക കൊണ്ട് നമുക്ക് ഉപകാരം വേണം, നമ്മുടെ ഈമാൻ കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ഉപകാരം വേണം, ഖുർആൻ ഓതുന്നത് കൊണ്ട് ഉപകാരം വേണം. ഇത് വെറുതെ ഒരു ചടങ്ങായി ചെയ്യേണ്ടതല്ല. പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ഉപകാരം വേണം. ഇതെല്ലാം അള്ളാഹു നിശ്ചയിച്ചു തന്നിരിക്കുന്നത് നമുക്ക് അനേകം നന്മകൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയാണ്. ഈമാനിന്റെ മാധുര്യം നഷ്ടപ്പെടുത്തരുത്. നിരീശ്വരവാദത്തിലേക്ക് പലരും പോകുന്നതിൻ്റെ തുടക്കം ഇബാദത്തുകൾ, അള്ളാഹുവിനുള്ള ആരാധനകൾ ചടങ്ങായി മാറുന്നതിന് ശേഷമാണ്. ഇത് ചടങ്ങാക്കരുത്. ഇസ്ലാം ഒരു ചടങ്ങല്ല. ഇസ്ലാമിലെ ഒരു ഇബാദത്തും ചടങ്ങായി ചെയ്യേണ്ടതല്ല, അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് ചെയ്യേണ്ടതാണ്. ഈമാനിന്റെ ഹലാവത്ത്, റസൂലുള്ളാഹി അതിന് പ്രയോഗിച്ച പദം പോലും നോക്കൂ നിങ്ങൾ, ഹലാവത്തുൽ ഈമാൻ, ഈമാനിന്റെ മധുരം എന്നാണ്. ഇതിനൊരു മധുരം ആസ്വദിക്കാനുണ്ട്. പലപ്പോഴും ഞാൻ പറയാറുണ്ട്, ഒരു മുസ്ലിമായ ഒരു മനുഷ്യൻ, മുഅ്മിനായ ഒരു മനുഷ്യൻ, അവന് ഈമാനിന്റെ മാധുര്യം അനുഭവിച്ചിട്ടുണ്ട് എങ്കിൽ, നിങ്ങൾ വിചാരിക്കുക, ഒരാൾ നിരീശ്വരവാദത്തിന് അങ്ങനെ ഉണ്ടായിട്ടല്ല, വിചാരിക്കുക ഒരാൾ നിരീശ്വരവാദം സത്യമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു പത്തോ ആയിരോ തെളിവ് കൊണ്ടുവന്ന് മുന്നിൽ വെച്ചു എന്ന് വിചാരിക്കുക, എന്നാലും അവനെ സ്വീകരിക്കൂല. ഈമാനിന്റെ മാധുര്യം അവൻ ആസ്വദിച്ചിട്ടുണ്ട് എങ്കിൽ, കാരണം അവൻ ആസ്വദിച്ച ആ മാധുര്യം, അവൻ ആസ്വദിച്ച ആ റാഹത്ത്, അവൻ അള്ളാഹുവിനെ അടുക്കൽ നിന്ന് ലഭിച്ച ആ മനോഹരമായ തമഅനീനത്ത്, സമാധാനം, സ്വസ്ഥത, അത് എന്ത് പകരമായി നൽകിയാലും വിട്ടുകൊടുക്കൂല. പക്ഷേ നമ്മളിൽ പലർക്കും ഈമാനിന്റെ മാധുര്യം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇബാദത്തുകൾ ചടങ്ങായി. അതിന് പ്രധാന കാരണങ്ങളിൽ ഒന്ന് ഈമാനിന്റെ മാധുര്യം നഷ്ടപ്പെടുന്നതിന് കുറെ കാരണങ്ങളുണ്ട്. അമിതമായ ഭക്ഷണം, അമിതമായ ചിരി, ഇതൊക്കെ അതിൻ്റെ വഴികളിൽ പെട്ടതാണ്. അതുപോലെ തന്നെ ഈമാനിന്റെ ഹലാവത്ത്, അതിൻ്റെ മാധുര്യം നഷ്ടപ്പെടുന്ന കാര്യങ്ങളിൽ പെട്ടതാണ് തർക്കം, അനാവശ്യമായ തർക്കം. അതുപോലെ തന്നെ അതിൽ കാര്യമായി മുസ്ലിമീങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള ഈ കക്ഷിത്വം, ദീനിൽ നിന്ന് മുസ്ലിമീങ്ങളെ ഇത്രമാത്രം അകറ്റിയതിൽ ഈ പറഞ്ഞ കക്ഷികൾക്ക് വലിയ പങ്കുണ്ട്. ഇങ്ങനെ മുസ്ലിമീങ്ങൾ പരസ്പരം അടിക്കാൻ തുടങ്ങിയത്, ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനെ കണ്ടാൽ വാഹത്തോട് ചിരിക്കാൻ പറ്റുന്നില്ല, സലാം പറയാൻ പറ്റുന്നില്ല, ഇസ്ലാമിന്റെ പേരിൽ ഒരുമിക്കാൻ കഴിയുന്നില്ല, ഒരാളെ കണ്ടാൽ ഒരു സമാധാനമില്ല, മസ്ജിദിലേക്ക് കയറി വന്നാൽ പോലും അടുത്ത് നിൽക്കുന്നവന്റെ ഗ്രൂപ്പ് നോക്കിയിട്ടാണ് ആളുകൾ കാലി ചേർത്ത് വെക്കുന്നത്, അവന്റെ ഗ്രൂപ്പ് നോക്കിയിട്ടാണ് ആളുകൾ ചിരിക്കുന്നത്. അള്ളാഹുവിന്റെ ദീൻ, അതിന് പ്രാധാന്യം നൽകുന്ന അവസ്ഥ നഷ്ടപ്പെട്ടു പോയി. ഇത് സഹോദരങ്ങളെ നമുക്കുണ്ടാക്കിയ അപകടം വളരെ വലുതാണ്. ഈ പറയുന്ന സംഘടനകൾ, ഇസ്ലാമിക ഇസ്ലാമിന്റെ പേരിലുള്ള സംഘടനകളിൽ പലതും വർഷാവർഷം ഓരോന്ന് പിളരുക, ഗ്രൂപ്പാവുക, ഓരോ ഇലക്ഷന്റെ സമയത്തും പരസ്പരം കസേരക്ക് വേണ്ടി അടി, ഇതാണോ ദീൻ എന്ന് പറഞ്ഞാൽ? ഇതാണോ ഇസ്ലാമിന്റെ പേരിൽ നമ്മൾ ചെയ്യേണ്ടത്? ഇതാണോ മുസ്ലിമീങ്ങൾ എന്ന നിലയ്ക്ക് നമുക്ക് അള്ളാഹു നൽകിയ ദീൻ? ഇങ്ങനെ ഭിന്നിച്ചുപോയി എന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞത് എത്ര കൃത്യമാണ്. നിങ്ങൾ ഒരിക്കലും ഭിന്നിച്ചു പോകരുത്. ഫതഫ്ഷലു, നിങ്ങൾ ഭിന്നിച്ചു പോയാൽ നിങ്ങൾ പരാജയപ്പെടും, നിങ്ങളുടെ സുഗന്ധമില്ലാതെയാകും, ദീന്റെ സുഗന്ധം ആസ്വദിക്കാൻ പറ്റില്ല. മുസ്ലിമീങ്ങളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹൃദയത്തിൽ നിന്ന് അള്ളാഹുവിന്റെ കലിമത്ത് ഉന്നതമാകുക എന്ന ചിന്തയല്ലാതെ മറ്റെല്ലാം എടുത്ത് പുറത്തേക്കറി. നിന്റെ ഒരു ഗ്രൂപ്പോ ഒരു പള്ളിയോ ഒരു മർക്കസോ ഒരു പണ്ഡിതനോ ഒരു വ്യക്തിയോ ഒന്നുമല്ല, ദീനിന്റെ അടിസ്ഥാനം അള്ളാഹുവിന്റെ കലിമത്താണ്. ഇത് റബ്ബിനു വേണ്ടിയുള്ള പ്രവർത്തനമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, ലക അസ്ലം തോബിക ഖാസം തുവ ഇലൈക അനബ്ത്, അള്ളാഹുവെ നിനക്ക് വേണ്ടിയാണ് ഞാൻ മുസ്ലിമായത്, അള്ളാഹുവെ നിനക്ക് വേണ്ടിയാണ് ഞാൻ തർക്കിച്ചത്, അള്ളാഹുവെ നിനക്ക് മുന്നിലാണ് ഞാൻ കീഴൊതുങ്ങിയിട്ടുള്ളത്. ഇത് റസൂലിന്റെ ദുആആണ്. ഹൃദയത്തിൽ ഇഖ്ലാസ് വരട്ടെ, അത് ഇൽഹാദിനെ നിരീശ്വരവാദത്തെ തകർക്കുന്ന കാര്യങ്ങളിൽ പെട്ടതാണ്. ഈമാനിന്റെ ഹലാവത്ത് ആസ്വദിക്കണം. എങ്ങനെ ഈമാന്റെ ഹലാവത്ത് ആസ്വദിക്കാം? അള്ളാഹിനെ കുറിച്ച് പഠിക്കുക, അസ്മാ സിഫാത്ത് മനസ്സിലാക്കുക, അള്ളാഹിന്റെ നാമങ്ങൾ മനസ്സിലാക്കുക, അള്ളാഹിന്റെ വിശേഷണങ്ങൾ പഠിക്കുക, റസൂലുള്ളാഹിന്റെ ചരിത്രം വായിക്കുക. ഞാൻ മൂന്ന് കാരണം പറയാം ഈമാനിന്റെ ഹലാവത്ത് ആസ്വദിക്കാൻ. ഒന്ന്, അള്ളാഹുവിന്റെ അസ്മാഅകൾ പഠിക്കുക, അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക. രണ്ട്, റസൂലുള്ളാഹിന്റെ ചരിത്രം വായിക്കുക സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്ന്, ഇസ്ലാമിന്റെ നന്മകൾ പഠിക്കുക, ഇസ്ലാമിന്റെ ഇബാദത്തുകൾ, പിന്നെ ഇടപാടുകൾ, സ്വഭാവം, ഇങ്ങനെയുള്ള കാര്യങ്ങളിലുള്ള നന്മകൾ അത് പഠിക്കുക. ഇത് ഒരാൾ പഠിച്ച് മനസ്സിലാക്കിയാൽ അവൻ ഈമാനിന്റെ മാധുര്യം ആസ്വദിക്കുക തന്നെ ചെയ്യും. എന്താ തെളിവ്? റസൂലുള്ളാഹിന്റെ ഹദീസാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് പറഞ്ഞു, ذاق طعم الايمان من رضي بالله ربا وبمحمد صلى الله عليه وسلم نبيا وبالاسلام دينا. ഈമാനിന്റെ മാധുര്യം ഒരാൾ ആസ്വദിച്ചിരിക്കുന്നു. ആരാണ് അയാൾ? അയാൾ അല്ലാഹുവിനെ റബ്ബായി തൃപ്തിപ്പെട്ടിരിക്കുന്നു, റസൂലുള്ളാഹി മുഹമ്മദ് നബിയെ റസൂലായി തൃപ്തിപ്പെട്ടിരിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാമിനെ തന്റെ ദീനായി തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഈ മധുരം നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ രുചിച്ചാൽ പിന്നെ ഇസ്ലാമിനെ നിങ്ങൾ ഉപേക്ഷിക്കുകയില്ല. പക്ഷെ നമ്മളിൽ പലരുടെയും പ്രശ്നങ്ങളിലൊന്ന്, ഇസ്ലാം നമുക്കൊരു ആചാരമോ ചടങ്ങോ ആയി മാറിയിട്ടുണ്ട് എന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഹൃദയങ്ങളെ ശരിയാക്കുമാറാകട്ടെ. മൂന്നാമത്തെ കാര്യം സഹോദരങ്ങളെ, വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇതുപോലെ ദീൻ പഠിപ്പിക്കുക എന്നതാണ്. ദീൻ പഠിപ്പിക്കണം. ഈമാൻ കാര്യങ്ങളും ഇസ്ലാം കാര്യങ്ങളും മുസ്ലിമീങ്ങൾ അവരുടെ മസ്ജിദിൽ വന്നിരുന്ന് പഠിപ്പിച്ചു കൊടുക്കണം. അങ്ങനെ ആഴ്ചയിൽ ആഴ്ചയിൽ പഠിച്ചുകൊണ്ടിരിക്കണം. ദീൻ പഠിക്കുക എന്നതാണ് ഇന്ന് അതിൽ തന്നെ ഉറച്ചു നിൽക്കാനുള്ള ഒരു വഴി. പഠിക്കുക, വെറുതെ പ്രസംഗം കേട്ട് വരലല്ല, പഠിക്കുക. എന്താണ് ഈമാൻ കാര്യങ്ങൾ? എന്താണ് ഞാൻ വിശ്വസിക്കേണ്ടത്? എന്താണ് എൻ്റെ ഇബാദത്ത്? ഞാൻ എങ്ങനെയാണ് ഇബാദത്ത് ചെയ്യുന്നത്? എൻ്റെ പ്രാർത്ഥനയുടെ അർത്ഥം എന്താണ്? പഠിക്കുക. ഈമാൻ പഠിപ്പിക്കുക എന്നത് സഹോദരങ്ങളെ നിരീശ്വരവാദത്തെ പടിക്കുപുറത്ത് നിർത്താനുള്ള ഏറ്റവും നല്ല വഴിയാണ്. നിങ്ങൾ നല്ല ഈമാൻ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്താൽ നിരീശ്വരവാദത്തിന് മറുപടി പറയേണ്ട അവസ്ഥ പോലും ഉണ്ടാവില്ല. പക്ഷേ സഹോദരങ്ങളെ, ഖേദകരമെന്ന് പറയട്ടെ, മസ്ജിദുകളിൽ കൂടിയിരിക്കുന്നത്, ദീനിങ്ങനെ പഠിപ്പിക്കുന്നത് പല ആളുകളുടെയും കണ്ണിൽ എന്തോ ഒരു പഴഞ്ചൻ രീതിയാണ്. മസ്ജിദുകളിൽ നിന്നാണ് ഈമാൻ പുറത്തു വരുന്നത്. ഇവിടെയാണ് അള്ളാഹുവിന്റെ സക്കീനത്ത് സമാധാനം ഇറങ്ങുന്നത്, ഇവിടെയാണ് അള്ളാഹുവിൽ നിന്നുള്ള കാരുണ്യം ഇറങ്ങുന്നത്. ഹാളുകളിലും അങ്ങാടികളിലും അല്ല, അള്ളാഹുവിന്റെ മസ്ജിദുകളിൽ. മസ്ജിദ് ആളുകളെ കൊണ്ട് നിറയട്ടെ, അവിടെ അള്ളാഹുവിന്റെ ദീൻ പഠിപ്പിക്കപ്പെടട്ടെ. നമ്മുടെ കുട്ടികളും മക്കളും കുടുംബക്കാരും അയൽവാസികളും സഹോദരൻ മസ്ജിദിലേക്ക് വരട്ടെ, അള്ളാഹുവിന്റെ ദീൻ അവിടെ നിന്ന് കേട്ട് പഠിക്കട്ടെ. എങ്കിൽ നിരീശ്വരവാദം എന്നല്ല, ദീനിനെ ബാധിച്ചിരിക്കുന്ന എല്ലാ പുഴുക്കുത്തുകളും അവസാനിക്കും. മസ്ജിദിലേക്ക് മുസ്ലിമീങ്ങൾ മടങ്ങട്ടെ. അത് നാം ഈമാൻ ശരിയാക്കാനുള്ള വഴികളിൽ, നിലനിർത്താനുള്ള വഴികളിൽ പ്രധാനപ്പെട്ടതാണ്. സഹോദരങ്ങളെ, അവസാനമായി ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. സഹോദരങ്ങളെ, പല ആളുകൾക്കും നിരീശ്വരവാദ ചിന്താഗതികൾ ഹൃദയത്തിൽ വസ്വാസായി തുടക്കം കുറിക്കാറുണ്ട്. മനസ്സിലിങ്ങനെ ചിലപ്പോൾ ചില ചിന്തകൾ, ചില ആലോചനകൾ, അത് കയറി വന്നാൽ അത് ചികിത്സിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്. ആ ചികിത്സാ മാർഗം നമ്മൾ പഠിക്കണം. ഞാൻ ഈ പറഞ്ഞ വസ്വാസികളെ കുറിച്ചാണ്. ചില സമയത്ത് മനസ്സിൽ വന്നു പോകുന്ന പിന്നെ പെട്ടെന്ന് മിന്നി മറഞ്ഞു പോകുന്ന ചിന്തകൾ, വിശ്വാസപരമായ ഇത്തരം വസ്വാസികൾ നന്നായി ശ്രദ്ധിക്കണം. അതിന് നമ്മൾ വഴിയൊരുക്കി കൊടുക്കരുത്. അതിൻ്റെ വഴി നമ്മൾ എളുപ്പമാക്കി കൊടുക്കുക. വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ചിന്തിച്ചിരിക്കരുത്, പെട്ടെന്ന് പരിഹരിക്കണം. പരിഹരിച്ചിട്ടില്ലെങ്കിൽ പിന്നെ അത് പരിഹരിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറും. എന്താണ് വിശ്വാസ് പരിഹരിക്കാനുള്ള വഴി? നിരീശ്വരവാദം എന്ന വിശ്വാസ് ഹൃദയത്തിലേക്ക് കയറി വരുന്നുണ്ട് എങ്കിൽ അത് പരിഹരിക്കാനുള്ള വഴി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, സഹോദരങ്ങളെ, അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ വർദ്ധിപ്പിക്കലാണ്. വസ്വാസ് ഷെയ്ത്താനിൽ നിന്ന്, ഷെയ്ത്താനിനെ രക്ഷപ്പെടുത്താനുള്ള വഴി, ഷെയ്ത്താനിനെ അകറ്റാനുള്ള വഴി, അവനിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി അള്ളാഹുവിനെ ഓർക്കലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഇന്നൽ അബ്ദ ലാ യുഹരിസു നഫ്സഹു മിന അശ്ശൈത്താനി ഇല്ലാ ബിദിക്രില്ലാ. ഒരു മനുഷ്യനെ തന്നെ പിശാചിൽ നിന്ന് സംരക്ഷിക്കാനുള്ള വഴി അള്ളാഹുവിനുള്ള ദിക്ർ അധികരിപ്പിക്കുക എന്നതല്ലാതെ ഒന്നുമില്ല. ഷെയ്ത്താനിന് രക്ഷപ്പെടാനുള്ള വഴി അതാണ്. ശ്വാസ് വന്നാൽ ദിക്ർ ചെയ്യുക, അള്ളാഹുവിനുള്ള ദിക്ർ അധികരിപ്പിക്കുക. ദിക്ർ അധികരിപ്പിക്കുന്നത് വസ്വാസിനെ അകറ്റി നിർത്താനുള്ള വഴികളിൽ ഒന്നാണ്. സഹോദരങ്ങളെ, ചിലർ വിളിച്ച് കരയാറുണ്ട്, സങ്കടം പറയാറുണ്ട്, വസ്വാസ് അവരെ തകർക്കുന്നത് കാരണത്താൽ. അതുകൊണ്ട് അതിൻ്റെ കാര്യം നിങ്ങൾ നിസ്സാരമായി കാണരുത്. ചില ആളുകൾ വസ്വാസ് തുടക്കം കുറിച്ചാൽ അത് നിസ്സാരമായി കാണരുത്. അത് പരിഹരിക്കാനുള്ള മാർഗം ഉടനടി സ്വീകരിക്കണം. ഒന്നാമത്തെ വഴി ദിക്ർ ചൊല്ലല, അധികമായി ദിക്ർ ചൊല്ല. ദിക്ർ ചൊല്ലേണ്ടത് എങ്ങനെയാണ്? അള്ളാഹു സുബ്ഹാനഹു തആലയെ കുറിച്ച് ഓർത്തുകൊണ്ട്. ചൊല്ലുന്നത് എന്താണ് എന്ന് മനസ്സിൽ ഓർത്തുകൊണ്ട് ദിക്റയില്ല, ഷെയ്ത്താൻ അകന്നു പോകും, ഷെയ്ത്താൻ ഉടനകന്നു പോകും. അത് നിങ്ങൾ പാലിച്ചാൽ അതിൻ്റെ ഫലം പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ ഇബ്നു അബ്ബാസിന്റെ വാക്കിൽ കാണാം, ഷെയ്ത്താൻ ജാസിമുൻ അലാ ഖൽബി ഇബ്നു ആദം. ഷെയ്ത്താൻ ആ മനുഷ്യന്റെ ഖൽബിന് മുകളിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് ചേർന്നിരിക്കുകയാണ്. ഇദാ ഗഫല വസ്വസ്, അള്ളാഹുവിനെ കുറിച്ചുള്ള ശ്രദ്ധ ഇല്ലാതെയായാലും അവൻ വസ്വാസ് ചെയ്യും. വഇദാ ദക്കറല്ലാഹ ഖലസ്, അള്ളാഹുവിനെ കുറിച്ച് ഓർത്താൽ അവൻ ഉടനടി അവിടെ നിന്ന് രക്ഷപ്പെടും, സ്ഥലം കാലിയാക്കും. അതാണ് ഒന്നാമത്തെ വഴി. രണ്ടാമത്തെ കാര്യം, സഹോദരങ്ങളെ, ഇത്തരമൊരു ചിന്ത മനസ്സിലേക്ക് വന്നാൽ, അങ്ങനത്തെ ചോദ്യമോ അതായത് ചോദിക്കുന്ന ആരെങ്കിലും മുന്നിലേക്ക് വന്നാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം, ലാ യസാലു അന്നാസു യസ്അലൂൻ, ജനങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും, മൻ ഖലഖ ഹാദ, ഇതിനെ ആരാണ് പടച്ചത്, ഇതിനെ ആരാണ് സൃഷ്ടിച്ചത്, അതിനെ ആരാണ് സൃഷ്ടിച്ചത് എന്നവർ ചോദിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ അവരുടെ ചോദ്യം പോയി അവസാനമെടുത്തും, അള്ളാഹുവിനെ ആരാണ് പടച്ചത് എന്ന് ചോദിക്കുന്നിടത്തേക്ക് അവരെത്തും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്ത ഹദീസ് അബൂ ഹുറൈറയാണ് ഉദ്ധരിച്ചത്. അദ്ദേഹം ഒരിക്കൽ സദസ്സിലിരിക്കുന്ന സമയത്ത് ഒരുത്തൻ ഇതുപോലെ കയറി വന്ന് അവൻ ചോദിച്ചു, മാ ഖലഖ അല്ലാഹ്, ആരാണ് അല്ലാഹനെ പഠിച്ചത്? അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻ കൈ കുടഞ്ഞുകൊണ്ട് അദ്ദേഹം അവിടെ നിന്ന് എഴുന്നേറ്റു, കയ്യിൽ കുറച്ച് മണ്ണെടുത്ത് ഇവന്റെ മേത്തേക്ക് വാരി എറിഞ്ഞു, ഓടാൻ പറഞ്ഞു. എന്നിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻ അദ്ദേഹം പറഞ്ഞു, സദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ സത്യമാണ്, ഇതുപോലുള്ള ഷെയ്ത്താൻമാർ വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു. നോക്കൂ, ദീനിൽ ഇത്ര വിവരമുള്ള ഒരു സഹാബി അത് കേട്ട് അവിടെ ഇരിക്കുന്നില്ല. ആളുകളിൽ ചില നിരീശ്വരവാദികളുടെ സംസാരങ്ങൾ കേൾക്കാൻ വേണ്ടി ഇരിക്കണം. പെണ്ണുങ്ങൾ പിന്നെ ദീനുപേക്ഷിച്ചു എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകുന്ന സ്ത്രീകൾ, അതല്ലെങ്കിൽ മറ്റുള്ള അവരുടെ സംസാരം കേൾക്കണം. എങ്ങനെയാണ് സഹോദര നിന്റെ ദീന് കയ്യിൽ വെച്ചുകൊണ്ട് ഇത്ര ആൾക്കാർ ഇത് കേൾക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് പ്രാവർത്തികമാക്കിയ സഹാബി കൈ കുടഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് പോവാൻ, ആൾക്കാരിന്ന് യൂട്യൂബിലിരുന്ന് കേൾക്ക്, നമുക്ക് അയച്ചുതരാ, കേട്ട് എല്ലാം കേട്ടതിന് ശേഷം ഇതാ ഇതിനൊരു മറുപടി അയച്ചെന്ന് പറഞ്ഞു. ഇത് നമ്മളും കേൾക്കാറില്ല, സഹാബികൾ കേൾക്കാറില്ല. ഇത് അവരിതിൽ നിന്ന് അകന്ന് ഇതിനെ മറുപടി പറയാൻ ആരെങ്കിലും ഉദ്ദേശിക്കുന്നത്, അൽഹംദുലില്ലാ കുറച്ച് ആൾക്കാർ അതിനായി നിൽക്കുന്നുണ്ട്. അവർ കേട്ടാ പോരെ, എല്ലാ ആളുകളും ഇത് കേൾക്കുന്ന എന്തിനാ? മാത്രമല്ല, നിങ്ങൾ ഓരോരുത്തരും കേൾക്കുമ്പോൾ ഇതിന്റെ പ്രചാരണം കൂടുതൽ വർദ്ധിക്കണം. കേൾക്കുന്നതിനനുസരിച്ച് ഇത് ട്രെൻഡിങ് ആയി, ഇത് ആളുകൾക്കിടയിൽ കൂടുതൽ പ്രചരിച്ചു, കൂടുതൽ ഷെയറായി. ഇതിൻ്റെ ഇടയിൽ ചില ആൾക്കാർ പോയി കമൻ്റ് ചെയ്യും, അപ്പോൾ ആ കമൻ്റ് ചെയ്താൽ അവൻ്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഇത് കാണാൻ പറ്റും. ഇങ്ങനെ ബുദ്ധിയില്ലായ്മ ആളുകൾ ചെയ്തു കഴിഞ്ഞാൽ എന്താണ് ചെയ്യുക? അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത്തരം വസ്വാസ് വന്നാൽ എന്ത് ചെയ്യണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഒന്നാമത്തേത്, ഇങ്ങനെ എന്തെങ്കിലും ചിന്ത മനസ്സിലേക്ക് വന്നാൽ അവൻ പറയട്ടെ ആമൻതു ബില്ലാഹി വ റസൂലി. നാമത് പറയേണ്ട വാക്ക് ആമൻതു ബില്ലാഹി വ റസൂലിഹി, ഞാൻ അള്ളാഹുവിലും അവൻ്റെ റസൂലുകളിലും വിശ്വസിച്ചിരിക്കുന്നു എന്ന് അവൻ പറയട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം, ഫമൻ വജദ മിൻ ദാലിക ഷൈഅൻ ഫലിയഖുൽ ആമൻതു ബില്ലാഹി വ റസൂലി. ആർക്കെങ്കിലും ഇത്തരം എന്തെങ്കിലും സംശയം ഹൃദയത്തിലേക്ക് വന്നാൽ അവൻ ഉടനെ പറയട്ടെ ആമൻതു ബില്ലാഹി വ റസൂലി, ഞാൻ അള്ളാഹുവിലും അവൻ്റെ റസൂലുകളിലും വിശ്വസിച്ചിരിക്കുന്നു എന്ന് അവൻ ഉടനടി പറയട്ടെ. അതാണ് ഒന്നാമത്തെ കാര്യം. ഒന്നാമത്തെ കാര്യം എഴുതി വെക്കരുത്. ഒന്നാമത് പറയേണ്ട കാര്യം ആമൻതു ബില്ലാഹി വ റസൂലി. രണ്ടാമത്തെ കാര്യം അവൻ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുക എന്നതാണ്. മൂന്നാമത്തെ കാര്യം അബ്സാം ഹദീസിൽ കാണാം, അവൻ ഇടതുഭാഗത്തേക്ക് മൂന്ന് തവണ ചെറുതായി തുപ്പലം വരുന്ന രൂപത്തിൽ തുപ്പുക. മൂന്ന് തവണ ഇടതുഭാഗത്തേക്ക് തുപ്പുക, വസ്വാസ് വരുമ്പോൾ. നിസ്കാരത്തിലും ചെയ്യേണ്ട കാര്യമാണ്. നിസ്കാരത്തിലും ആൾക്കാർ ചെയ്യാത്തൊരു കാര്യമാണ്. നിസ്കാരത്തിൽ വസ്വാസ് വന്നാൽ ചിന്ത മാറിപ്പോയാൽ ഇടത്തേക്ക് എന്ത് ചെയ്യുക, ഇടതുഭാഗത്തേക്ക് ഇങ്ങനെ മൂന്ന് തവണ തുപ്പ്. വല്ലാതെ തുപ്പലം വരുന്ന രൂപത്തിലല്ല, ചെറുതായി. നബ്സാം ഹദീസിൽ കാണാം ആമൻതു ബില്ലാഹി വ റസൂലിഹി എന്ന് പറയുക. രണ്ടാമത് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് പാരായണം ചെയ്യുക. മൂന്നാമത് ഇടതുഭാഗത്തേക്ക് അവൻ മൂന്ന് തവണ ചെറുതായി തുപ്പലം വരുന്ന രൂപത്തിൽ തുപ്പുക. നാലാമത്തെ കാര്യം ഷെയ്ത്താനിൽ നിന്ന് നാവ് കൊണ്ടും ഹൃദയം കൊണ്ടും രക്ഷ ചോദിക്കുക, അഊദു ബില്ലാഹി മിനശ്ശൈത്താനിർ റജീം എന്ന് പറയുക. ആമൻതു ബില്ലാഹി വ റസൂലിഹി قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. മൂന്നാമത്തെ ഇടതു ഭാഗത്തേക്ക് തുപ്പ്. അതിനുശേഷം അവൻ അഊദു ബില്ലാഹി മിനശ്ശൈത്താനി അർറജീം എന്ന് പറയുക. ഇതെല്ലാം ഹദീസിൽ വന്നതാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഹദീസിൽ വന്നതാണ്. അവസാനത്തെ കാര്യം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്, എന്താണോ നീ ചിന്തിക്കുന്നത് ആ ചിന്തിക്കുന്ന കാര്യം അവിടെ അവസാനിപ്പിക്കും. അതിനെക്കുറിച്ചുള്ള ചിന്ത അവിടെ നിർത്തുക. എങ്ങനെ അതിനെക്കുറിച്ചുള്ള ചിന്ത നിർത്തുക? ചിന്ത ഒരു കാര്യത്തെക്കുറിച്ചുള്ള ചിന്ത നിർത്തണമെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് തന്നെ മനസ്സ് ചിന്തിച്ചുകൊണ്ടിരിക്കും. ഞാനിപ്പോൾ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുകയാണ് അല്ലേ, ഒരു കാര്യം മറക്കാതിരിക്കാനുള്ള വഴികളിൽ ഏറ്റവും എളുപ്പമുള്ള വഴി എന്താ, അത് മറക്കണം എന്ന് ചിന്തിക്കുക. അപ്പം പിന്നെ മറക്കില്ല. അത് മനസ്സിൻ്റെ ഒരു പ്രത്യേകതകളൊന്നാണ്. നമുക്കിപ്പോൾ ഒരു കാര്യം മറക്കാതിരിക്കണമെങ്കിൽ ഇതൊന്ന് മറക്കാൻ ശ്രമിക്കണം എന്ന് വിചാരിച്ചാൽ പിന്നെ വേഗം മറന്നു മറക്കൂല, ഒരിക്കലും മറക്കൂല. എന്താണോ മനസ്സ് ചിന്തിക്കുന്നത് അതിൽ നിന്ന് ചിന്ത മാറ്റുക. എങ്ങനെ ചിന്ത മാറ്റുക? എങ്ങനെയാണ് വസ്വാസ് വരുമ്പോൾ ചിന്ത മാറ്റേണ്ടത്? എന്താണോ നിന്റെ മുന്നിൽ ചിന്ത തെറ്റിക്കാൻ നിനക്ക് ലഭിക്കുന്നത് അതിനെക്കുറിച്ച് ചിന്തിക്കുക. ഉദാഹരണത്തിൻ്റെ മുന്നിൽ ഇപ്പം ഈ മേശയാണുള്ളത്, ഇപ്പം എന്താ ഉണ്ടാക്കി, എവിടെ ഉണ്ടാക്കി, എൻ്റെ കമ്പനി അതാ, എന്തെങ്കിലും ഒരു വിഷയം ആലോചിക്കുക. ഇത് ദീനിയായ വിഷയം തന്നെ ആവണമെന്നില്ല, ദുന്യവിയായ വിഷയമാകണം. എന്തെങ്കിലും ഒരു വിഷയം, എൻ്റെ കയ്യിലുള്ള ഡ്രസ്സ് ഇപ്പോൾ ഇവിടുന്ന് എടുത്ത് ആ കടൻ്റെ അവസ്ഥ തന്നെ ഇതൊക്കെ എന്തെങ്കിലും ആലോചിക്കുക. ചിന്തയുടെ ആ ചങ്ങല അവിടെ പൊട്ടിക്കുക, അത് മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കുക. കാരണം വസ്വാസ് അതിന് നീ വഴിയൊരുക്കി കൊടുത്താൽ അത് നിന്നെ ആഴ്ന്നു മുറുക്കിക്കളയും, പിന്നെ പിടുത്തമിടില്ല. വുദുവിൻ്റെ കാര്യത്തിൽ അങ്ങനെയാണ്. ആളുകൾ വുദുവിൽ വസ്വാസ് ബാധിച്ച ആളോട് ചോദിച്ചു നോക്കൂ, തുടക്കത്തിൽ ഏതോ ഒരു ദിവസം വുദു ചെയ്യുന്ന സമയത്ത് എന്തോ ഒരു വസ്വാസായി, അപ്പം അന്ന് അതൊന്ന് ശരിയാക്കാൻ വേണ്ടി ഒരു തവണ കൂടി വുദുർത്തു. അതുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, അങ്ങനെ തോന്നിയാൽ അപ്പം തന്നെ അത് ശ്രദ്ധിക്കാതിരിക്കുക, വുദു അതുപോലെ തന്നെ ചെയ്യുക, വുദു ഒരിക്കലും മുറിക്കരുത്. അന്ന് ആ വുദു അവന് കൊണ്ടുവന്ന് പുതുക്കിയെടുത്തു ഒരു തഖ്വന്റെ പേരിൽ, സൂക്ഷ്മതയുടെ പേരിൽ. പിന്നെ രണ്ടാമത് വന്നപ്പോൾ വീണ്ടും ഉറപ്പായി, പിന്നെ ഇത് അവൻ ഒഴിവാക്കാൻ പറ്റാതെയായി. പിന്നീട് അള്ളാഹു കാക്കട്ടെ, ചില ആളുകളെ കാണാം അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ ചില ആളുകൾ വുദു എടുത്തോണ്ടിരിക്കും. രണ്ട് മൂന്ന് ബക്കറ്റ് വെള്ളം ഉപയോഗിച്ചാൽ അവൻ്റെ വുദു കഴിഞ്ഞിട്ടുണ്ടാവില്ല. അള്ളാഹു കാക്കട്ടെ അത്തരം പ്രയാസങ്ങളിൽ നിന്ന്. സഹോദരങ്ങളെ, വസ്വാസിനെ തടുക്കാനുള്ള വഴി അതിനെക്കുറിച്ചുള്ള ചിന്ത അവസാനിപ്പിക്കലാണ്. അത് തുടക്കത്തിൽ കുറച്ച് പ്രയാസം ഉണ്ടാവും, പിന്നെ അത് വളരെ എളുപ്പമാവും. അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, നിരീശ്വരവാദത്തിൻ്റെ വഴികൾ വ്യാപകമായൊരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, നിരീശ്വരവാദ സംഹിതകൾ ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ ഒരു മുസ്ലിം സഹകരിച്ച് പ്രവർത്തിക്കാൻ പാടില്ല. എന്തെല്ലാം കാരണങ്ങൾ അവനതിന് പറഞ്ഞാലും അത്തരം പ്രസ്ഥാനങ്ങളുമായി മുസ്ലിം അകന്ന് നിൽക്കണം. അത്തരം പ്രസ്ഥാനങ്ങൾ നിരീശ്വരവാദം പ്രചരിപ്പിക്കുന്നതിനു വേണ്ടി നിർമ്മിക്കപ്പെട്ടതാണ് എന്നത് സംശയമില്ലാതിരിക്കെ എന്തൊരു കാരണം പറഞ്ഞാലും അത്തരം പ്രസ്ഥാനങ്ങളിലേക്ക് മുസ്ലിം പോകരുത്. നിരീശ്വരവാദ സംഹിതകൾ ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയ സംവിധാനങ്ങളിൽ മുസ്ലിമിന് പ്രവർത്തിക്കാൻ പാടില്ല. അവനതിൽ പ്രവർത്തിക്കാൻ സാധിക്കുകയുമില്ല. അത് പ്രായോഗികമേ അല്ല. ഒന്നല്ലെങ്കിൽ ദീന്, അല്ലെങ്കിൽ ഈ നിരീശ്വരവാദ പാർട്ടികൾ. ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്നല്ലാതെ അവർ പോലും അനുവദിക്കുന്നില്ല. പാർട്ടിയിൽ മെമ്പറാവണമെങ്കിൽ ഓ മതവിശ്വാസിയാവാൻ പാടില്ല എന്നത് അവരുടെ നിബന്ധനയാണ്. അപ്പോൾ പിന്നെങ്ങനെയാണ് ഒരു മുസ്ലിമായ ഒരാൾക്ക് ഈ പറഞ്ഞ നിബന്ധനകളൊന്നും ഇല്ലെങ്കിൽ പോലും അത്തരം സംവിധാനങ്ങളിൽ പ്രവർത്തിക്കാൻ സാധിക്കുക? അപ്പം നിരീശ്വരവാദ സംവിധാനങ്ങൾ ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് മുസ്ലിമീങ്ങൾ അകൽച്ച പാലിക്കണം, അതിൽ നിന്ന് വിട്ടുനിൽക്കണം. അത്തരം രാഷ്ട്രീയ സംവിധാനങ്ങൾ ഉണ്ടാക്കുന്ന അപകടങ്ങൾ, അവരുടെ ദീനിനുണ്ടാക്കുന്ന പ്രയാസങ്ങൾ ചെറുതല്ല. സോവിയറ്റ് റഷ്യ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. മുസ്ലിമീങ്ങൾ അവരുടെ മൃതദേഹങ്ങൾ കുഴിച്ചുമൂടി കിടങ്ങുകൾ ഉണ്ടാക്കി ലക്ഷക്കണക്കിന് മുസ്ലിമീങ്ങൾ ആ രാജ്യങ്ങളിൽ കുഴിച്ചുമൂടപ്പെട്ടു. മസ്ജിദുകൾ ബാറുകളാക്കി. ആ കാലഘട്ടത്തിൽ റഷ്യയിലുള്ള മുസ്ലിമീങ്ങൾ എഴുതിയ ചരിത്രങ്ങളിൽ വായിക്കാൻ കഴിയും, അവർ ഖുർആൻ വായിക്കാൻ ആമനാന്റെ വീട്ടിൽ വായിക്കാൻ പറ്റില്ല. കാരണം വാപ്പ ചിലപ്പോൾ ചാരനായിരിക്കാം, ഉമ്മ ചിലപ്പോൾ ചാരനായിരിക്കാം, മകൻ ചിലപ്പോൾ ചാരനായിരിക്കാം. ഖുർആൻ ഓതുന്നതിന് വേണ്ടി അവരിൽ പലരും ഏതെങ്കിലും ഗുഹകൾക്കുള്ളിലേക്ക് പോകും, ഒരു മനുഷ്യനും കേൾക്കാത്ത സ്ഥലത്ത്. ഈ അവസ്ഥയിലേക്ക് അവരെത്തിപ്പെട്ടു. ഇത് സോവിയറ്റ് റഷ്യയിലെ കഥയാണെങ്കിൽ ഈ കാലഘട്ടത്തിലും പാർട്ടി ഗ്രാമങ്ങൾ എന്ന പേരിൽ പലയിടത്തും ദീനിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്നവർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ വ്യക്തമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇസ്ലാമിനോട് സ്നേഹം നിന്റെ ഹൃദയത്തിൽ കുറച്ചെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ നീ ചരിത്രം വായിക്കും. ഇത്തരം നിരീശ്വരവാദ സംവിധാനങ്ങൾ, അവയുമായി ബന്ധപ്പെടാതിരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല മുസ്ലിമീങ്ങളെ സർവപ്രയാസങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ബുദ്ധിമുട്ടുകളും അതിക്രമങ്ങളും നേരിടുന്ന മുസ്ലിം സഹോദരങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല സഹായവും സംരക്ഷണവും നൽകുമാറാകട്ടെ. നമ്മുടെ സഹോദരങ്ങളായ മുസ്ലിമീങ്ങൾ വേദനകൾ അനുഭവിക്കുന്ന, പ്രയാസം അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് സമാധാനവും അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള സഹായിയെയും അള്ളാഹു അവർക്ക് നിശ്ചയിച്ച് നൽകുമാറാകട്ടെ. അള്ളാഹുമ്മ അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വഅദില്ല അശ്ശിർക വൽ മുശ്രിക്കീൻ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم انصر المسلمين في كل مكان. اللهم انصر المسلمين في كل مكان. اللهم انصر المسلمين في كل مكان. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المجرمين. وصلى الله وسلم وبارك على نبينا محمد وعلى اله وصحبه وسلم.